SBS Radio.
ലൈംഗിക പീഡനങ്ങളും അതിക്രമങ്ങളും സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, ഇതിനെതിരെ ശബ്ദമുയർത്താൻ, ഇത്തരം ദുരനുഭവങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ 2006 അമേരിക്കയിൽ ആരംഭിച്ചതാണ് മീ ടു മൂവ്മെന്റ്. 2017 ഇത് ഹാഷ്ടാഗ് മീ ടു എന്ന ഒരു സമൂഹ മാധ്യമ പ്രചരണമായി മാറിയപ്പോൾ ലോകമെങ്ങും മീ ടുവിൻ്റെ പ്രചാരവും വർദ്ധിച്ചു. വിവിധ മേഖലകളിൽ നിലനിൽക്കുന്ന ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് മീ ടു ക്യാമ്പയിൻ മുന്നേറിയപ്പോൾ ഹോളിവുഡിലെ ഹാർവി വെൻസ്റ്റൻ മുതൽ മലയാളത്തിലെ അലൻസിയർ വരെയുള്ളവരുടെ പേരുകൾ പുറത്തുവന്നു. ഇന്ത്യയിൽ ഇത് വളരെയധികം പ്രചാരം നേടിയതോടെ അമിതാഭ് ബച്ചൻ, നാനാ പട്ടേക്കർ, അനു മാലിക്, മലയാളത്തിൽ മുകേഷ്, അലൻസിയർ തുടങ്ങി രാഷ്ട്രീയ രംഗത്തും കലാസാംസ്കാരിക രംഗത്തുമുള്ള നിരവധി പേരുകളാണ് പുറത്തുവന്നത്. കേന്ദ്രമന്ത്രി എം ജെ അക്ബറിനെതിരെ ഒരു മാധ്യമപ്രവർത്തക ലൈംഗിക പീഡനാരോപണം ഉന്നയിച്ചതോടെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്നു. ഇത്തരത്തിൽ ലോകമെങ്ങും മീ ടു ക്യാമ്പയിൻ പ്രചാരത്തിലായതോടെ ഇതേക്കുറിച്ച് ഓസ്ട്രേലിയൻ മലയാളികൾ എന്ത് ചിന്തിക്കുന്നു എന്ന കാര്യം പരിശോധിക്കുകയാണ് SBS മലയാളം. മീ ടു ഒരു മൂവ്മെന്റായി തുടങ്ങിയത് നല്ല ഉദ്ദേശത്തോടെ ആയിരുന്നെങ്കിലും ഹാഷ്ടാഗ് മീ ടു പ്രചാരത്തിലെത്തിയത് അതിന്റെ ഉദ്ദേശലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നുവെന്ന അഭിപ്രായമാണ് അഡലേഡിലുള്ള ബിന്ദു ഹരീഷിന്.
മീ ടു ക്യാമ്പയിൻ തുടങ്ങി വെച്ചത് ഒരു ആഫ്രിക്കൻ ബ്ലാക്ക് അമേരിക്കൻ ലേഡിയാണ്. അതൊരു ക്യാമ്പയിനായി സ്റ്റാർട്ട് ചെയ്തത് ഫോർ അൺപ്രിവിലേജ്ഡ് പീപ്പിൾ ടു ടോക്ക് ടു ദ സർവൈവേഴ്സ് ആസ് ബീങ് എ സർവൈവർ ടു ഷെയർ ദ ഷെയിം. പക്ഷെ ഇന്ന് നമ്മുടെ മീ ടുവിന്റെ മുമ്പിൽ ഒരു ഹാഷ്ടാഗ് വെച്ചിട്ട് ഹാഷ്ടാഗ് മീ ടു ആയിട്ടാ യൂസ് ചെയ്യണത്, which I don't think is very doing a great job. അങ്ങനെ തോന്നാൻ കാരണം പറഞ്ഞ ആ മീ ടുവിന്റെ പേർപ്പസ് വന്നിട്ട് ഹൂഎവർ ഇസ് സർവൈവ് ഫ്രം ദിസ് ഷെയിം ലൈക്ക് സെക്ഷുവൽ ഹെറാസ്മെന്റ് ഏതെങ്കിലും ഫാമിലി എന്തെങ്കിലും ഹെറാസ്മെന്റിലായിട്ട് ഇതായി അതിനെ ഷെയർ ചെയ്യാൻ പുറത്ത് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അവർക്ക് അന്നത്തെ സിറ്റുവേഷൻ. ലൈക്ക് ഇപ്പോ നമ്മുടെ നാട്ടിലും ഉണ്ട്, പിന്നെ ഗ്രാമത്തിലുള്ള ആൾക്കാർക്കൊന്നും പുറമെ പോയി പറഞ്ഞാലും ആരും ഏൽക്കില്ല. അപ്പൊ ആ തമ്മിൽ തമ്മിൽ ഷെയർ ചെയ്യാനുള്ള ഒരു സൈറ്റ് പോലെയായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഇത് യൂസ് ചെയ്യണത് എല്ലാവരും ഫേമസ് ആയി കഴിഞ്ഞ ശേഷം, ഈ ഹാഷ്ടാഗ് ഇട്ട ശേഷം ആ ഫേമസ് ആയ ആളിനെ ഒന്നും കൂടെ ഒരു സപ്രസ് ചെയ്യാൻ വേണ്ടിട്ടോ അങ്ങനെ എന്തോ ഒരു ദുർഹത പോലെയാണ്. അല്ലാണ്ട് ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് വാട്ട് ഹാപ്പൻഡ്. ആ സിറ്റുവേഷനിലല്ല അവർ ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരും നല്ലൊരു ഫേമസ് സ്പോട്ടിലായിരിക്കും. ഇഫ് ദേ ആർ നോട്ട് ഓൺ എ ഫേമസ് സ്പോട്ട്, ദേ ആർ ബിക്കമിംഗ് ഫേമസ്.
ലൈംഗിക പീഡനത്തിന് ഇരയായാൽ അത് പറയാനുള്ള അവസരങ്ങൾ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ നൽകുന്നുണ്ടെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ആരോപണവുമായി രംഗത്തെത്തുന്നതിനോട് തികച്ചും യോജിക്കാൻ കഴിയില്ലെന്നും ബിന്ദു പറയുന്നു.
നേരത്തെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇപ്പൊ എപ്പോ ഇത് ഹെറാസ് ചെയ്തിരിക്കണോ അന്ന് എന്തുകൊണ്ട് ഇതിങ്ങനെ ഒരു ഇതിലായിട്ട്? ഇത് 2007 സ്റ്റാർട്ട് ചെയ്ത ക്യാമ്പയിൻ അല്ലേ? അപ്പൊ അന്ന് അവർക്ക് ഇപ്പൊ 2017 2016 വന്ന ആൾക്കാർ ഇപ്പോ കടന്ന് ഇതാക്കണം. ആ സമയത്ത് എവിടെയായിരുന്നു? ആ സമയത്തും ഇത് ഈ ക്യാമ്പയിൻ അവിടെ ഉണ്ട്. വൈ ഡിഡ്ന്റ് ദേ റിയാക്ട് ദെൻ? Why are they waiting for the other side or other person to be coming up like same light lo vannu angane aayittu verna pole aanu feel the maximum kaanunathu
edaandu ide abhiprayam aanu Melbourne lulla Deepa Chandraramam pangu vechathu.
Me too ethum kool effective aayittu ende abhiprayathil enikku thonunathu aa nadakkuna samayathu thanne adu parayuka annaladayirikkum adine oru later time later procrastinate cheythu vekkade അത് അപ്പോ തന്നെ അത് പറഞ്ഞാല് ദിസ് വിൽ ഗിവ് പീപ്പിൾ എ കൈൻഡ് ഓഫ് സെൻസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പ്രോബ്ലം.
എന്നാൽ ഒരു കാലത്ത് പറയാൻ മടി കാണിച്ചവർ അവരുടെ സാഹചര്യം മൂലമാകാം അതിനായി മുന്നോട്ട് വരാഞ്ഞതെന്നും ഇപ്പോൾ ലഭിച്ച ധൈര്യമാകാം ഇത്തരം അനുഭവങ്ങൾ തുറന്നു പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നതെന്നും അഡലേഡിലുള്ള സായി സരസ്വതി രാജേഷ് നായർ പറയുന്നു.
കാരണങ്ങൾ പലതും ഉണ്ടായിരിക്കും അവരന്ന് പറയാതിരുന്നതിനും. കാരണം അന്ന് യങ് ആണ്, ജീവിതം മുന്നോട്ടുണ്ട്, എന്റെ ജീവിതം സേഫ് ആവില്ല. ഏതാണോ പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലെ പെണ്ണുങ്ങൾക്ക് എന്ന് പറയാം, ഇത് ഇങ്ങനെയൊരു വിഷയം ഉണ്ടല്ലോ, നമ്മളുടെ ജീവിതം സേഫ് ആവൂല, പെണ്ണ് മോശമായി എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് പ്രശ്നം നമ്മുടെ നാട്ടില്. ആണ് മോശമായി എന്ന് പറഞ്ഞാൽ അത് സാറില്ല, ആണുങ്ങളാണ് ഒരു ചെളി കണ്ടാ ചവിട്ടും അടുത്ത പുഴ കണ്ടാ കാല് കഴുകിക്കളയും ഇത്രയേ ഉള്ളൂ എന്ന് പറയാറുണ്ടല്ലോ, നമുക്ക് ചൊല്ലി തന്നെ ഉണ്ടല്ലോ അങ്ങനെ നാട്ടില്. അപ്പൊ പെണ്ണുങ്ങൾക്ക് പേടിയാണ്, തീർച്ചയായിട്ടും പേടിയാണ് പണ്ട് പറയാറുണ്ടായിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പം അവർക്ക് പ്രായമായി, അവരുടെ ജീവിതം സേഫായി എന്നുള്ള ഒരു സെക്യൂരിറ്റി ഫീലിംഗിൽ നിന്നും കൂടെ ആയിരിക്കണം. പിന്നെ മാത്രമല്ല ഇപ്പോഴത്തേക്ക് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്സും എല്ലാം മാറി, ആളുകൾക്ക് ധൈര്യം വന്നു തുടങ്ങി. അപ്പം യങ് ആയിട്ടുള്ള ആൾക്കാരും പറയാൻ തുടങ്ങി. അപ്പൊ അവർ അവരുടെ ഫീലിങ്സ് പുറത്ത് പറയുന്നതാവാം കാരണം. കാരണം അതൊരു അതും ഞാനൊരു പോസിറ്റീവായിട്ട് കാണുന്നു.
മെൽബണിലുള്ള അജയ് രാംദാസും പങ്കുവച്ചത് ഏതാണ്ട് ഇതേ അഭിപ്രായമാണ്. ബലഹീനരായവരാണ് ചൂഷണത്തിനിരയാകുന്നതെന്നും അതിനാൽ തന്നെയാണ് ഇവർ മുൻപോട്ട് വരാൻ മടി കാണിക്കുന്നതെന്നും അജയ് പറയുന്നു.
പത്തും ഇരുപതും വർഷം കഴിഞ്ഞിട്ട് ഇത് എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് പറയുമ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്, അവരുടെ മെന്റൽ കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്, ധൈര്യം, അവരുടെ സിറ്റുവേഷൻ. ഇങ്ങനൊരു സി എന്തുകൊണ്ടാണ് മുതലെടുക്കുന്നത് ആൾക്കാര്, അതിപ്പം ലെറ്റ് ഇറ്റ് ബി മെൻ ടു മെന്നോ മെൻ ടു വിമനോ വിമൻ ടു മെന്നോ ഹൂവർ ഇറ്റ് ഈസ്, എന്തുകൊണ്ടാണ് ഒരാൾ വേറൊരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, മറ്റേ ആൾക്ക് വേറെ നിവൃത്തിയില്ല വേറെ ഗതിയില്ല എന്നുള്ളത് ഒരു ഒരു അറിയുന്നത് കാരണമാണ്. ദാറ്റ് ദേ വിൽ നോട്ട്, ഇപ്പൊ നമ്മൾ ഒരാളുടെ അടി ഉണ്ടാക്കാൻ പോകുമ്പോൾ യു വുഡ് ലുക്ക് അറ്റ് ദി അതർ പേഴ്സൺസ് കപ്പാസിറ്റി, ഹൗ എത്ര ഉണ്ടെന്നുള്ള കപ്പാസിറ്റി. അപ്പം ഇതുപോലെ വീക്കായിട്ടുള്ള ആൾക്കാരെയാണ് ഈ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരുടെ മെന്റൽ ഈ വിക്ടിംസിന്റെ മെന്റൽ കപ്പാസിറ്റി നോക്കുക, അത്രയും ധൈര്യം കാണില്ല ആൾക്കാർക്ക്. അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ പറയും, ഇപ്പം യൂണിയൻ സൈഡിലെ യൂണിയനിൽ പറയുമ്പം പറയും ഒരു കളക്റ്റീവ് ബാഗേനിങ് എന്നുള്ള ഒരു ക്യാമ്പയിൻ. കളക്റ്റീവ് ബാഗേൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് കുറച്ചും കൂടെ ധൈര്യം ഉണ്ടാവും ഇത് എക്സ്പ്രസ് ചെയ്യാൻ. അപ്പം ഇങ്ങനെയുള്ള ഒരു ക്യാമ്പയിൻ വന്നത് തന്നെ അതൊരു വലിയൊരു ഇതാണ്. കാരണം ആൾക്കാർക്ക് അത് ഓക്കെ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ മാതിരി ഇനിയും കുറെ ആൾക്കാരുണ്ട്, വിച്ച് മീൻസ് എനിക്ക് സപ്പോർട്ടായിട്ട് കുറെ ആൾക്കാർ ഇനിയും എന്റെ പുറകിൽ ഉണ്ടാവും എന്നുള്ള ഒരു ധൈര്യം. അത് അതുകൊണ്ടായിരിക്കാം എന്നെങ്കിലും ഇത് പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ഒരു ഐഡിയ വരുന്നത്. അതുമാത്രമല്ല ഇതിപ്പം ഇങ്ങനൊരു വിക്ടിമായിട്ടുണ്ടാവുന്ന സമയത്ത് ഒരുപാട് വർഷങ്ങളോളം ഇത് മനസ്സിൽ ഇങ്ങനെ ഒരു കരട് മാതിരി ഉണ്ടാവും. സോ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ മീറ്റു മൂവ്മെന്റിൽ കൂടെ വരുന്നത്.
പ്രശസ്തരും പ്രമുഖരുമൊക്കെ ആയി കഴിയുമ്പോഴാണ് അവർക്കെതിരെ മീറ്റു പ്രചാരണവുമായി രംഗത്തെത്തുന്നതെന്നും ഇത്തരം അനുഭവങ്ങൾ നേരിട്ട സാധാരണക്കാർ ഇതിലൂടെ മുൻപോട്ട് വരുന്നതായി കണ്ടിട്ടില്ലെന്നും ബിന്ദു ഹരീഷ് പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രശസ്തിക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രചാരണ പരിപാടിയായാണ് മീറ്റു ക്യാമ്പയിനെ കാണാൻ കഴിയുന്നതെന്നും ബിന്ദു ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ സാധാരണക്കാർ മുന്നോട്ട് വരാത്തത് അവരുടെ അനുഭവങ്ങൾ ഇനി വെളിപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന 100% ബോധ്യമുള്ളതുകൊണ്ടാണെന്ന് പറയുകയാണ് സായി സരസ്വതി.
ഈ സാധാരണ ജീവിതം നയിക്കുന്നവർ പറയാത്തതിന്റെ കാരണം ക്ലിയർ ആണ്. ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ ലൈംലൈനിൽ നിൽക്കാത്ത അല്ലെങ്കിൽ ഫേമസ് അല്ലാത്ത ആളുകൾക്കൊന്നും ഈ അനുഭവങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ലോ. അവർ പറയാത്തതിന്റെ കാരണം അവർ ചിന്തിച്ചിട്ട് ഇതിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള 100% ബോധ്യവും, അല്ലെങ്കിൽ ഇപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ തീർച്ചയായിട്ടും 10, 20, 40 കഴിഞ്ഞുമ്പോ അപ്പുറത്തുള്ള വ്യക്തി എങ്ങനെ ജീവിക്കുന്നു എന്നറിയാം. അവരുടെ കുടുംബം തകരരുത് എന്ന് ചിന്ത കൊണ്ടും ആയിരിക്കണം ഈ സാധാരണക്കാരും മിണ്ടാതിരിക്കുന്നത്. പിന്നെ സാധാരണക്കാരെന്ന് പറയുന്നത് ഈ ഫേസ്ബുക്കും അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളോട് ബന്ധമില്ലാത്ത സാധാരണക്കാർക്കും ഇതിന്റെ അപ്പുറത്തെ അനുഭവങ്ങളുണ്ട്. അവരൊക്കെ അവർക്കൊന്നും ഹാഷ്ടാഗ് അറിയാത്തത് കൊണ്ടാണ്. അവരുടെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ ഒന്ന് ക്യാമ്പയിനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സത്യം അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന സത്യങ്ങൾ നമ്മുടെ ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ പറഞ്ഞതിനേക്കാളും ഭീകരമായിരിക്കും.
ഒരു കാലത്ത് ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവ ശേഷം പങ്കാളിയുമായി ശത്രുതയിലാകുമ്പോൾ മാത്രം ആരോപണമായി രംഗത്തെത്തുന്നവർ മീറ്റു പ്രചാരണത്തിന്റെ ഉദ്ദേശ്യം ഇല്ലാതാക്കുകയും യഥാർത്ഥ സംഭവങ്ങൾ പുറത്തു കൊണ്ടുവരാതിരിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് ദീപ പറയുന്നു. ഇതുണ്ടാവാതിരിക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കണമെന്നും ദീപ ചൂണ്ടിക്കാണിക്കുന്നു.
പിന്നെ ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളും ഉണ്ട്. കാരണം ഇപ്പൊ എല്ലാ ഇപ്പം മീറ്റു തരുന്ന എല്ലാ സ്ത്രീകളും ജെനുവിൻ ആയിട്ടുള്ളതാണെന്നും നമുക്ക് ചെറുത് കാണുമ്പോ തന്നെ അറിയാം അല്ല എന്നുള്ളത്. അപ്പൊ ഒരു ഇന്റൻഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിഹത്യ ഒഴിവാക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹൈ പ്രൊഫൈൽ പബ്ലിക് ഫിഗേഴ്സിനെതിരായിട്ട് ഇത് പ്രയോഗിച്ച് ചീപ്പ് പബ്ലിസിറ്റി നേടുന്ന സ്ത്രീകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ജെനുവിൻ ആയിട്ടുള്ള കേസസ് ഇതിനകത്ത് മുങ്ങിപ്പോകരുത്, ഇത്തരം ഇല്യൂഷൻസിന്റെ അകത്തും മുങ്ങിപ്പോവാതിരിക്കാൻ മുങ്ങിപ്പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഇത് വളരെ വയസ്സായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഒരു പ്ലാറ്റ്ഫോമാണ്. പണ്ട് അവർക്ക് ഹരാസ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഹരാസ്മെന്റ് ആണെന്ന് അവര് പറയുന്നെങ്കിലും അത് ചിലപ്പോ ഹരാസ്മെന്റ് ആയിരിക്കണമെന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, എല്ലാം ജെനുവിൻ കേസസ് ആവണമെന്നും ഇല്ല. കാരണം പണ്ട് നല്ല സമയത്ത് ഇരുന്നപ്പോ നല്ലപോലെ എൻജോയ് ചെയ്തവര് പിന്നെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് തെറ്റിയതാവാം. അപ്പോ അത് അതൊരു ഈ പ്ലാറ്റ്ഫോം അതിനു വേണ്ടി ഉപയോഗിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എഡ്മിറ്റി തീർക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാതിരിക്കണം ഉള്ള ആ ഒരു വൈസ് ജഡ്ജ്മെന്റ് സ്ത്രീകൾ എടുക്കേണ്ടതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
മീറ്റു പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയതോടെ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ മടിക്കാത്ത എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പാണെന്ന് പറയുകയാണ് സായി സരസ്വതി.
ഇനി ഇപ്പൊ വളർന്നു വരുന്ന ഒരു തലമുറ ഉണ്ട്, അല്ലെങ്കിൽ മീറ്റു ക്യാമ്പയിന്റെ ഇരകൾ ആയിട്ടുള്ളവരെ കാണുന്ന കുറെ വ്യക്തികളുണ്ട്. ഇങ്ങനെ തുടങ്ങി ആളുകൾക്ക് ഭാവിയിൽ അല്ലെങ്കിൽ അവരുടെ ഇനിയുള്ള ജീവിതത്തിൽ ഒരു പെണ്ണിന് നേരെ കൈ ഉയർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 20 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോ ഇതൊക്കെ നമുക്ക് നേരെ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് ആ കൈ ഒന്ന് പിൻവലിക്കുന്ന ഒരു ചിന്ത ഈ മീറ്റു ക്യാമ്പയിൻ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ മീറ്റു ക്യാമ്പയിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാനുള്ള കാരണം.
എന്നാൽ ഒരു വ്യക്തിക്ക് നേരെ അതിക്രമം നടത്തുന്നവർ അത് സ്വന്തം വീടുകളിൽ നിന്നും പഠിക്കേണ്ടതാണെന്ന് ബിന്ദു പറയുന്നു. മറിച്ച് ഇത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നതിലൂടെ ലൈംഗികാതിക്രമങ്ങൾ തടയാൻ കഴിയില്ലെന്ന അഭിപ്രായമാണ് ബിന്ദു മുന്നോട്ട് വെച്ചത്.
ഹാഷ്ടാഗ് മീ ടു ഇങ്ങനെ പോയിട്ട് ചെയ്യുമെന്ന് അറിയില്ല. ആസ് ഫാർ ഇറ്റ് ഈസ് ലൈക്ക് ഇറ്റ് കാൻ ബി യൂസ്ഡ് ഇൻ എ പ്രോപ്പർ വേ ഇഫ് പീപ്പിൾ ആർ വിജിലന്റ്. ഇറ്റ്സ് ലൈക്ക് ഇൻഡിവിജ്വൽ ഹാസ് ടു ടേക്ക് കെയർ ആസ് വെൽ ആസ് ദ കമ്മ്യൂണിറ്റി ഹാസ് ടു ടേക്ക് കെയർ ആൻഡ് ദേർ ഹാസ് ടു ബി പീപ്പിൾ ഹു ആർ റെസ്പോൺസിബിൾ to have to take responsibility of gender safety. It's only then this can work. Tamaranda oru idilla kanda pole you can't create a vaccine to stop harassment. You have to, it's not a polio or anything that you create a vaccine and you jab thing and people don't harass. No, that doesn't, it's not going to work like that. It has to be properly taken care of by the community. I don't know who should we say like individuals veetle veetnare you have to build up your culture in your family and say how women should be treated and how or how men should be treated angane ennal namukku say cheyan pattullo. It's going to be taking long to stop this harassment.
ലൈംഗികാരോപണവുമായി ആളുകൾ മീറ്റുവിലൂടെ രംഗത്തെത്തുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ് ശിക്ഷിക്കും വിധം നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇതിൽ ചർച്ച ചെയ്തു. ഇതേക്കുറിച്ച് അജയ് രാംദാസ്.
മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല, പക്ഷേ മിസ്യൂസ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഐ മീൻ അതിനാണ് ഇല്ലീഗൽ സിസ്റ്റം ഉള്ളതും അതിനാണ് കേസ് കൊടുക്കുന്നതും ഒക്കെ. അല്ലാതെ ഈ കംപ്ലയിന്റ് വന്ന ഉടനെ തന്നെ ഒരു ഒരു കുറ്റം വന്ന ഉടനെ തന്നെ അതിന് മുകളിൽ ആക്ഷൻ എടുത്ത് അതിന് മുകളിൽ എല്ലാവരും കൂടെ ആ ആണിനെയോ ആ ലൈക്ക് ദ മെയിലിനെ എല്ലാവരും കൂടെ കോർണർ ചെയ്യുന്നതല്ല, അറ്റാക്ക് ചെയ്യേണ്ടതല്ല ചെയ്യേണ്ടത്. റാദർ ഓക്കെ, കംപ്ലയിന്റ് വന്നിട്ടുണ്ട്, ഇഫ് ഹി ഇസ് ഫൗണ്ട് ഗിൽട്ടി ദെൻ ഡെഫിനറ്റ്ലി ഹി ഷുഡ് ബി പണിഷ്ഡ് ആൻഡ് ഇഫ് ഹി ഇസ് നോട്ട് ദെൻ ദേർ ഷുഡ് ബി സം റിപ്പർക്കഷൻ ഫോർ ദ പേഴ്സൺ ഹു ഈസ് റേസിംഗ് ദ ചാർജ്.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.